പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4:1-11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്നെഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്നൊരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്കു ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു ചെന്ന് അവനെ ശുശ്രൂഷിച്ചു. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഡിവൈൻ ടെലിവിഷൻ ഒരു പുതിയ പ്രഭാഷണ പരമ്പര ആരംഭിക്കുകയാണ്. കുരിശിൻ്റെ സുവിശേഷം എന്ന ശീർഷകത്തോടുകൂടി ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് കുരിശ്, യേശുവിൻ്റെ കുരിശ്. ഉത്ഥാനത്തിലേക്ക് നയിക്കുന്ന യേശുവിൻ്റെ പീഡാനുഭവ മരണം കുരിശുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ്. ജീവിതത്തിൽ മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളത്, സ്വീകരിക്കാൻ അതിനേക്കാളും പ്രയാസമുള്ളതുമാണ് കുരിശിൻ്റെ സുവിശേഷം. അതുകൊണ്ട് തന്നെ കുരിശിനെ ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കാനാണ് പൊതുവേ നമ്മൾ ശ്രമിക്കുക. കുരിശിരുന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും കുരിശ് നമ്മളെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അത് രോഗത്തിൻ്റെ രീതിയിലാവാം, അത്യാഹിതങ്ങളുടെ രീതിയിലാവാം, ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളാവാം, തെറ്റിദ്ധാരണകളും നഷ്ടങ്ങളുമാവാം. ഇപ്രകാരമുള്ള കുരിശുകളിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുകയില്ല. പലപ്പോഴും ഒരു തരത്തിലും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ അത്യാഹിതങ്ങൾ വ്യക്തികളുടെ ജീവിതത്തെയും അല്ലൊരു സമൂഹത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ തന്നെ ജീവിതത്തെയും തകടുമറിക്കുമ്പോൾ ചോദിച്ചു പോകും, എന്തേ ഇങ്ങനെ സംഭവിക്കുന്നു. 12 ഹായിറ്റിയിലുണ്ടായ ഭയാനകമായ ഭൂമികുലുക്കത്തിൽ 200,000+ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. എത്ര പേർ ഇനിയും മരിച്ചിട്ടുണ്ടെന്ന് തീർച്ചയില്ലാത്ത ഒരവസ്ഥാ വിശേഷം. ഒരു രാജ്യം മുഴുവനും താറുമാറാകുന്നത് നമ്മൾ കണ്ടു. ഇതുപോലെ എത്രയെത്ര ദുരന്തങ്ങൾ, അത് ചുഴലി കൊടുങ്കാറ്റുകളാവാം, രാജ്യത്തെ മുഴുവൻ തകിടം മറിക്കുന്ന ഭൂമികുലുക്കങ്ങളാവാം, അല്ലെങ്കിൽ അനേകം രാജ്യങ്ങളെ കണ്ണീർക്കയത്തിലാഴ്ത്തുന്ന സുനാമികളാവാം. പ്രപഞ്ചത്തിൽ നേരിടുന്ന ദുരന്തങ്ങൾക്ക് മുമ്പിൽ അത് വരുത്തിവെക്കുന്ന മരണത്തിൻ്റെയും വിനാശത്തിൻ്റെയും ദുരിതങ്ങളുടെയും മുമ്പിൽ അർത്ഥം മനസ്സിലാവാതെ കേഴുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. മനുഷ്യജീവിതം തന്നെ അർത്ഥശൂന്യമാണോ എന്ന് തോന്നിപ്പോകുന്ന സാഹചര്യങ്ങൾ. എവിടെയാണ് ഇതിനൊരു അർത്ഥം കണ്ടെത്തുക? ഈ സഹനത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇതിനെ എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും? എല്ലാ മനുഷ്യരും ചോദിക്കുന്ന ചോദ്യമാണിത്. ഏറ്റവും അവസാനം എപ്രകാരമാണ് ഈ മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക? മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് മരണത്തെ തന്നെയാണല്ലോ. ജീവൻ അല്പം കൂടി നീട്ടിക്കിട്ടാൻ വേണ്ടി, സാധിക്കുമെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൂടി നീട്ടിക്കിട്ടാൻ വേണ്ടി എത്രയോ ശ്രമിക്കുന്നു മനുഷ്യൻ. പക്ഷേ അനിവാര്യമായ ഒരു അവസാനം പോലെ, മാറ്റമില്ലാത്തൊരു വിധി പോലെ മരണം നമ്മളെല്ലാവരെയും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ഈ മരണത്തിന് എന്തെങ്കിലും അർത്ഥം കണ്ടെത്താൻ സാധിക്കുമോ? ഈ സഹനത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥം കണ്ടെത്താൻ സാധിക്കുമോ? സാധിക്കും എന്നാണ് കുരിശിൻ്റെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്നത്. മരണം ഏറ്റെടുത്തുകൊണ്ട്, മരണത്തെ അതിൻ്റെ സകല ഭീകരതയോടും കൂടി സ്വീകരിച്ചുകൊണ്ട്, ആ മരണത്തെ മറികടന്ന, ആ മരണത്തിനപ്പുറം ഉത്ഥാനത്തിലൂടെ മരണത്തിൻ്റെ മേൽ വിജയം വരിച്ച യേശുവിലാണ് നമ്മളെല്ലാവരും വിശ്വാസമർപ്പിക്കുന്നത്. അതുകൊണ്ട് കുരിശിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കുരിശ് നമ്മളെ നയിക്കുന്ന നിത്യമായ ജീവിതത്തിലേക്കാണെന്നുള്ള ഉത്ഥാനത്തിലൂടെ വരുന്ന അനശ്വരമായ ജീവിതത്തിലേക്കാണെന്നുള്ള ആ പ്രത്യാശയോടുകൂടി വേണം നമ്മൾ തുടങ്ങാൻ. നമ്മൾ കുരിശിനെക്കുറിച്ചുള്ള ഈ വിചിന്തനങ്ങൾ ഒരു പഠനമായിട്ടാണ് നടത്തിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അത് 50 നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്ന പ്രത്യേക കാരണവുമുണ്ട്. കത്തോലിക്കാ സഭ എന്നല്ല, എല്ലാ ക്രൈസ്തവ സഭകളും യേശുവിൻ്റെ ഉത്ഥാനത്തിന് ഒരുക്കമായി 7 ആഴ്ചകൾ ഉപവാസവും നോമ്പുമായി ആചരിക്കാറുണ്ട്. 50 നോമ്പ് എന്ന് നാം ആ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നു. എല്ലാ സഭകളിലുമുണ്ട് ഈ 50 നോമ്പ്. ഈ 50 നോമ്പിൻ്റെ കാലഘട്ടം മുഴുവനും യേശുവിൻ്റെ പീഡാനുഭവത്തിനും മരണത്തിനും ഉത്ഥാനത്തിനുമുള്ള അവയുടെ ആഘോഷത്തിനുള്ള ഓർമ്മയാചരണത്തിനുള്ള ഒരുക്കമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഈ പ്രഭാഷണ പരമ്പര 50 നോമ്പ് കാലഘട്ടം മുഴുവനും നടത്തിക്കൊണ്ടു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ 3-4 വിചിന്തനങ്ങൾ നോമ്പിനെയും ഉപവാസത്തെയും കുറിച്ചായിരിക്കും. അതിനുശേഷം ഈ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും പശ്ചാത്തലത്തിൽ യേശുവിൻ്റെ കുരിശിനെ നമ്മൾ ധ്യാന വിഷയമാക്കാൻ ശ്രമിക്കും. യേശുവിൻ്റെ കുരിശ്, ആ കുരിശിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, കുരിശിൻ്റെ കുരിശു മരണത്തിൻ്റെ അഥവാ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ചരിത്രപരമായ പശ്ചാത്തലങ്ങളായിരിക്കും നമ്മൾ ആദ്യമേ പരിഗണിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം കൂടുതൽ ആഴങ്ങളിലേക്ക് ഈ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും അർത്ഥത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് നമ്മൾ ശ്രമിക്കും. അധികമങ്കും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും നമ്മൾ വിചിന്തനങ്ങൾ നടത്തുന്നത്. പഴയ നിയമ പ്രവചനങ്ങൾ പലപ്പോഴും നമുക്ക് സഹായകമായി എന്ന് വരും. യേശു നിലനിൽക്കുന്ന വിശദീകരണങ്ങൾ നമ്മൾ പഠന വിഷയമാക്കും. അതുപോലെ തന്നെ സഭയിൽ അപ്പസ്തോല സമൂഹങ്ങൾ, അപ്പസ്തോലന്മാരുടെ ലേഖനങ്ങൾ, സുവിശേഷങ്ങൾ ഒക്കെ ഈ പീഡാനുഭവ മരണ ഉത്ഥാനത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പടിപടിയായി പഠന വിഷയമാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇതൊരു പഠനമായിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. ഇന്നത്തെ നമ്മുടെ വിചിന്തനം അധികമങ്കും 50 നോമ്പിനെ കേന്ദ്രമാക്കിക്കൊണ്ടായിരിക്കും. 50 നോമ്പ് ആചരണം കേരള സഭയിൽ വളരെ സജീവമാണ്. നമുക്കറിയാം കേരള സഭയിൽ നമ്മൾ ഈ നോമ്പുകാലത്തെ 50 നോമ്പ് എന്നാണ് വിളിക്കുക, വിശേഷിപ്പിക്കുക. എന്നാൽ മറ്റ് ഭാഷകളിൽ 50 നോമ്പ് എന്ന അർത്ഥം വരുന്ന വാക്കുകളല്ല ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ ഈ കാലഘട്ടത്തെ ലെൻറ്റ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ലെൻറ്റൻ സീസൺ. ലെൻറ്റ് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ ഉത്ഭവം ലെങ്ക്ടൻ എന്ന ആംഗ്ലോ സാക്സൺ പദത്തിൽ നിന്നാണ് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. ദീർഘം കൂട്ടുക, ലെങ്ക്തൻ എന്ന വാക്ക് അർത്ഥമാണ് ലെങ്ക്ടൻ എന്ന വാക്കിന് ഉള്ളത്. എന്ന് പറഞ്ഞാൽ പകലിൻ്റെ ദൈർഘ്യം കൂടിക്കൂടി വരുന്നൊരു കാലഘട്ടം. നമുക്കറിയാം December 21 ഭൂമധ്യരേഖയ്ക്ക് വടക്കു ഭാഗത്തുള്ളവർക്ക് ഏറ്റവും ദീർഘമായ രാത്രി. അതിനുശേഷം സവകാശം പകൽ കൂടി വരും. അങ്ങനെ പകൽ കൂടി വന്ന് പകലും രാത്രിയും 21 ആകുമ്പോഴേക്കും തുല്യ ദൈർഘ്യമാവും. 21 ശേഷം രാത്രിയുടെ ദൈർഘ്യം വീണ്ടും കുറയുകയും പകൽ വീണ്ടും കൂടി വരികയും ചെയ്യും. ഇങ്ങനെ ദീർഘിപ്പിക്കുക, ലെങ്ത്തൻ എന്ന ആ അർത്ഥത്തിൽ ആണ് ലെൻറ്റ് എന്ന പദം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലഘട്ടമാണ്. പ്രകൃതി മുഴുവനും തണുപ്പ് കാലത്ത് നിന്ന് വിൻ്ററിൽ നിന്ന് വസന്തത്തിലേക്ക് ഉണരുന്നു. ഓ, പഴയതിൽ നിന്ന് പുതിയതിലേക്ക് കടന്നു വരുന്നു, ജീവിതം മെച്ചപ്പെടുന്നു. ആ ഒരു സൂചനയാണ് ലെൻറ്റ് എന്ന പദം കൊണ്ട് ഇംഗ്ലീഷിൽ അർത്ഥമാക്കുന്നത്. അതായത് പഴയതിൽ നിന്ന് പുതിയതിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് കടന്നു വരുന്ന, ജീവിതത്തെ ഉണർത്തുന്ന, പുതുമയിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടമാണ്. ക്വരേസിമ എന്ന് ഇറ്റാലിയനിൽ പറയും, കരയുമെന്ന് ഫ്രഞ്ചിൽ പറയും. അത് 40 ദിവസത്തെ ഉദ്ദേശിച്ചാണ് അർത്ഥമാക്കുക. നോമ്പുകാലം 40 ദിവസമാണ് പൊതുവെ. 40 ദിവസത്തെ ഉപവാസം, പ്രാർത്ഥന, ഒരുക്കം, അതിന് പഴയ നിയമത്തിൽ വളരെ വ്യക്തമായ ചില പശ്ചാത്തലങ്ങളുണ്ട്. പ്രധാനമായും 3 കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് കടന്നു വരുന്നത്. ആദ്യത്തേത് മോശയുടെ ജീവിതത്തിൽ നിന്നാണ്. മോശ 40 ദിനരാത്രങ്ങൾ മലയിൽ ചിലവഴിച്ചു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. വാസ്തവത്തിൽ മോശ 2 തവണ മലയിൽ ദീർഘസമയം ചിലവഴിക്കുന്നുണ്ട്. ആദ്യത്തേത് ഉടമ്പടിയുടെ പ്രമാണ പലകകൾ സ്വീകരിക്കാൻ വേണ്ടി മലയിലേക്ക് കടന്നുപോയപ്പോഴാണ്. 19-ാമത്തെ അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ പറയും മോശ മലയിലേക്ക് കടന്നുപോയതായിട്ട്. പ്രമാണ പലകകൾ സ്വീകരിച്ചുകൊണ്ട് മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന മോശ കാണുന്നത് വിഗ്രഹാരാധനയിൽ മുഴുകിയിരിക്കുന്ന ഇസ്രായേൽ ജനത്തെയാണ്. ദൈവം കരുത്തുറ്റ കരം നീട്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് തൻ്റെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഈജിപ്തിൽ നിന്ന് വിമോചിപ്പിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ നയിച്ച് കൊണ്ടുവന്ന ഇസ്രായേൽ ജനം സീനായ് മലയുടെ അടിവാരത്തിൽ മോശയെ കാണാതായപ്പോൾ അഹ്റോനെ നിർബന്ധിച്ച് വിഗ്രഹമുണ്ടാക്കി, കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു. മുകളിൽ ദൈവം മോശയ്ക്ക് കൽപ്പന നൽകുമ്പോൾ താഴെ ഇസ്രായേൽ ജനം അഹ്റോൻ നേതൃത്വത്തിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടിയെ ആരാധിക്കുകയായിരുന്നു. ഇറങ്ങി വന്ന മോശ ഈ കാളക്കുട്ടിയുടെ വിഗ്രഹം തല്ലി തകർത്തു. അതിനുശേഷം മോശ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വീണ്ടും കടന്നു പോവുകയാണ്. വലിയ ഒരു പാപം ചെയ്ത ഇസ്രായേൽ ജനത്തിനു വേണ്ടി പശ്ചാത്തപിച്ച് മാപ്പിരക്കാൻ വേണ്ടി മലമുകളിലേക്ക് കയറിപ്പോകുന്ന മോശ. പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണും. പിറ്റേ ദിവസം മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കഠിന പാപം ചെയ്തിരിക്കുന്നു. ഞാനിപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാം, നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേക്കും. നിങ്ങൾ കഠിനമായൊരു പാപം ചെയ്തിരിക്കുന്നു, ഞാൻ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ ശ്രമിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മലമുകളിലേക്ക് കയറിയ മോശ മലമുകളിൽ 40 ദിനരാത്രങ്ങൾ ചിലവഴിച്ചു. മോശ കർത്താവിനോട് പറയും, 34-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം, ഞങ്ങൾ ദുശാഠ്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോടുകൂടെ വരണമേ, ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി കരുതുകയും ചെയ്യണമേ. മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചു, മാപ്പിരുന്നുകൊണ്ട് മലമുകളിൽ ചിലവഴിച്ചു. എത്രയാണ്? 40 ദിവസം. പുറപ്പാട് പുസ്തകം 34-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, മോശ 40 രാവും 40 പകലും കർത്താവിനോടുകൂടെ അവിടെ ചിലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി. ഇപ്പോഴും മോശ മലമുകളിൽ കർത്താവിനോടൊപ്പം വസിച്ച 40 ദിനരാത്രങ്ങൾ, അത് ഉപവാസമായിരുന്നു. കർത്താവിനോട് കൂടെ വസിക്കുകയായിരുന്നു. അവൻ ഒന്നും ഭക്ഷിച്ചില്ല, പാനം ചെയ്തുമില്ല. ഇപ്പോൾ നമ്മൾ 40 ദിവസം ഉപവസിക്കുന്നതിൻ്റെ പശ്ചാത്തലമായി നിൽക്കുന്ന പഴയ നിയമത്തിലെ ഒരു സംഭവം ഇതാണ്. വലിയൊരു പാപം ചെയ്ത ജനത്തിൻ്റെ പാപത്തിന് പരിഹാരം അനുഷ്ഠിക്കാൻ വേണ്ടി, ദൈവത്തിന് മുമ്പിൽ മാപ്പിരക്കാൻ വേണ്ടി മലമുകളിൽ കയറി ഏകാന്തതയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന മോശ 40 ദിവസം രാവും പകലും അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായിട്ടാവും ദൈവം ജനത്തോട് ക്ഷമിച്ചു. ദൈവം വീണ്ടും മോശയ്ക്ക് കൽപ്പനകൾ നൽകി. ഇത് മോശയുടെ ഉപവാസത്തിന് 40 ദിവസം. മറ്റൊരു സംഭവമുണ്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാമത്തെ അധ്യായത്തിലാണ്. ഏലിയായെ കുറിച്ചാണ് പറയുക. ഏലിയ കർത്താവിൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്ത ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് 19-ാമത്തെ അധ്യായത്തിൽ. 18-ാമത്തെ അധ്യായത്തിൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ ഏലിയ കർമ്മലമലയിൽ വെച്ച് ബലിയർപ്പിച്ചതിനെ കുറിച്ച് പറയും. ജനം മുഴുവനും ഒന്നടങ്കം ദൈവത്തെ, കർത്താവിനെ ദൈവമായി സ്വീകരിക്കുകയും ബാലിനെ തള്ളിപ്പറയുകയും ചെയ്തൊരു സംഭവമാണ് 18-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ബാൽ ആരാധകരായ, അല്ലെ ബാലിനെ ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുന്ന പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ഏലിയ കർമ്മലമലയുടെ താഴ്വരയിൽ വെച്ച് വധിച്ചു. അതത് അറിഞ്ഞ് ക്രുദ്ധയായ ജസബൽ രാജ്ഞി ഏലിയായെ വധിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ രാജ്ഞിയുടെ പ്രതിജ്ഞ കേട്ട് ഭയന്ന് ഓടിയ ഏലിയ മടുത്തു, ഇനി മുന്നോട്ട് പോകാനാവില്ല, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും മെച്ചമല്ല, എൻ്റെ ജീവൻ അങ്ങ് എടുക്കണം എന്ന് പറഞ്ഞ് നിരാശനായി മരിക്കാൻ ആഗ്രഹിച്ച് മരുഭൂമിയിൽ കിടന്നുറങ്ങുന്ന ഒരു സംഭവം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുക, അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾച്ചെടിയുടെ തണലിലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു, കർത്താവേ മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. ജീവിതത്തിൻ്റെ അവസാനത്തിലെത്തിയ മനുഷ്യൻ, പരാജയപ്പെട്ട, ദൈവത്തിനു വേണ്ടി യുദ്ധം ചെയ്ത്, ദൈവത്തിനു വേണ്ടി ജീവിച്ച് അവസാനം എല്ലാവരുടെയും ശത്രുത ഏറ്റുവാങ്ങി പരാജയപ്പെട്ട മനുഷ്യൻ ഇനി മരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആ ഏലിയായെ ദൈവം തൊട്ടുണർത്തി. ദൈവം അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി, എഴുന്നേറ്റു ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റു നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലയ്ക്കിലിരിക്കുന്നു. അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നു. കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു, എഴുന്നേറ്റു ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. അവൻ എഴുന്നേറ്റു ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതിൻ്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്ന് അവൻ കർത്താവിൻ്റെ മലയായ ഹോറെബിലെത്തി. 40 രാവും 40 പകലും പിന്നീടൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യാതെ കർത്താവിൻ മലയിലേക്ക് യാത്ര ചെയ്തു ഏലിയ പ്രവാചകൻ. ദൈവം നൽകിയ ആഹാരത്തിൻ്റെ ശക്തി കൊണ്ട് 40 ദിനരാത്രങ്ങൾ പിന്നീട് ഉപവസിച്ചുകൊണ്ട് യാത്ര ചെയ്ത ഏലിയ പ്രവാചകൻ. അപ്പോൾ രണ്ട് പ്രവാചകന്മാരുടെ മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മോശ ഹോറെബ് മലയിൽ 40 ദിന രാത്രികൾ ഉപവസിക്കുന്നു. ഹോറെബ് മലയിലേക്കുള്ള യാത്രയിൽ ഏലിയ പ്രവാചകൻ 40 ദിന രാത്രികൾ ഉപവസിക്കുന്നു. ഈ ഉപവാസങ്ങളാണ് വാസ്തവത്തിൽ നമുക്ക് 40 ദിവസം ഉപവസിക്കാനൊരു പ്രചോദനമായി നിൽക്കുന്ന പഴയ നിയമ പശ്ചാത്തലം. ഇതിൻ്റെ കൂടെ പഴയ നിയമത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് 40 വർഷങ്ങൾക്ക് ശേഷമാണ് കാനാൻ ദേശത്ത് ചെന്നെത്തിയത്. നേരെ പോവുകയാണെങ്കിൽ 2 മാസത്തെ യാത്രയ്ക്കുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ കാനാൻ ദേശത്തേക്ക്. പക്ഷേ അങ്ങനെയല്ല ദൈവം അവരെ നയിച്ചത്. സീനായ് മലയിലേക്ക് അവിടുന്ന് പിന്നെ സീനായ് മരുഭൂമിയിലൂടെ അലഞ്ഞു നടക്കാനായിട്ട് അലഞ്ഞു തിരിയാനായിട്ട് ദൈവം അവരെ വിട്ടു. കാരണം അവരുടെ അവിശ്വസ്തതയും പ്രലോഭനങ്ങളിൽ പെട്ടുപോയതുമൊക്കെയാണ്. അപ്പോൾ അവരുടെ പാപത്തിൻ്റെ പരിഹാരം അനുഷ്ഠിച്ചുകൊണ്ട് 40 വർഷങ്ങൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നതും നമുക്ക് ഒരു പശ്ചാത്തലമായി നിൽക്കുന്നു. പ്രലോഭനങ്ങളുടെ കാലഘട്ടമായിരുന്നു ഇസ്രായേൽക്കാർക്ക് ഈ 40 വത്സരങ്ങൾ. പക്ഷേ മരുഭൂമിയിലൂടെ ഈ അലഞ്ഞ 40 വർഷങ്ങളും 40 ദിവസത്തെ ഉപവാസത്തിന് പശ്ചാത്തലമായി നിൽക്കുന്നു. ഇത് പഴയ നിയമം. പക്ഷേ ഇതിനേക്കാളൊക്കെ 40 ദിവസത്തെ ഉപവാസത്തിന് പശ്ചാത്തലമായി നിൽക്കുന്നത് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഉപവാസം തന്നെയാണ്. നമ്മൾ ഈ പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ വായിച്ച സുവിശേഷ ഭാഗം, മത്തായി എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് ഞാൻ വായിച്ചത്. അതുപോലെ തന്നെ മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും ലൂക്ക എഴുതിയ സുവിശേഷത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സമാന്തര സുവിശേഷങ്ങൾ 3 യേശു തൻ്റെ പരസ്യയുദ്ധത്തിൻ്റെ ആരംഭത്തിൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചതായിട്ട് പറയുന്നുണ്ട്. യേശു ഒരുക്കമായിരുന്നു. തൻ്റെ ജീവിതം ദൈവത്തിൻ്റെ രാജ്യം പ്രഘോഷിക്കാനായി ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും പരിധികളില്ലാത്ത സ്നേഹം, ക്ഷമിക്കുന്ന ആ സ്നേഹം, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, നമുക്ക് രക്ഷ നൽകാൻ വേണ്ടി, രക്ഷയുടെ സുവിശേഷം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കടന്നു വന്ന യേശു തൻ്റെ പരസ്യജീവിതത്തിന് ഒരുക്കമായി 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. അപ്പോഴ യേശുവിൻ്റെ ആ 40 ദിവസത്തെ ഉപവാസമാണ് ഈ 40 ദിവസം 50 നോമ്പ് എന്ന പേരിൽ ആചരിക്കാനായി കത്തോലിക്കാ സഭയെ, ക്രിസ്ത്യാനികളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഉപവാസത്തിൻ്റെ പശ്ചാത്തലമായി നിൽക്കുന്ന 4 സംഭവങ്ങൾ നമ്മൾ കണ്ടു. മോശയുടെയും ഏലിയായുടെയും ഉപവാസം, ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമിയിലൂടെയുള്ള യാത്ര, ഇതിനെല്ലാം അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട യേശുവിൻ്റെ മരുഭൂമിയിലെ 40 ദിവസത്തെ ഉപവാസം. യേശുവിനെ സംബന്ധിച്ച് ഈ ഉപവാസം ഒരു വലിയ തയ്യാറെടുപ്പായിരുന്നു. പിതാവിൻ്റെ ഹിതത്തിൽ തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു വലിയ തയ്യാറെടുപ്പ്. ഈ തയ്യാറെടുപ്പിൻ്റെ പശ്ചാത്തലമായി നിൽക്കുന്ന പ്രലോഭനങ്ങളുണ്ട്, നമ്മൾ പിന്നീട് പഠന വിഷയമാക്കുന്നതാവും. പക്ഷേ ഈ പ്രലോഭനങ്ങളെല്ലാം ഒരേ ഒരു കാര്യത്തിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്വന്തം ഇഷ്ടത്തെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി കൊണ്ടുവരിക. നീ വിശക്കുന്നില്ലേ, കല്ലുകളോട് അപ്പമാകാൻ പറയുക. സ്വന്തം ശക്തി, അത്ഭുത ശക്തി ഉപയോഗിച്ച് ദൈവപുത്രൻ എന്ന സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം വിശപ്പടക്കാനുള്ള പ്രലോഭനമാണ് ആദ്യമേ കടന്നു വരിക, പ്രലോഭനം. അതല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനുള്ള അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമമായിരിക്കാം. അല്ലെങ്കിൽ അത്ഭുത പ്രവർത്തിച്ചുകൊണ്ട് താഴേക്ക് ചാടുക, എല്ലാവരെയും അത്ഭുതകരമായി ആകർഷിക്കുക. വിവിധങ്ങളായ കുറുക്കു വഴികൾ യേശുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഉപവാസം പ്രലോഭനങ്ങളുടെ കാലഘട്ടമായിരുന്നു. ദൈവത്തിൻ്റെ മനസ്സിന് തന്നെ തന്നെ പൂർണ്ണമായി വിധേയമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് വിരുദ്ധമായി, വിഘാതമായി കടന്നു വരുന്ന വലിയ പ്രലോഭനങ്ങൾ. അപ്പോൾ ഈ 40 ദിവസ രാത്രങ്ങൾ ഇസ്രായേൽക്കാർക്ക് പ്രലോഭനത്തിൻ്റെ കാലഘട്ടമായിരുന്നതുപോലെ യേശുവിനെ സംബന്ധിച്ചും പ്രലോഭനത്തിൻ്റെ കാലമായിരുന്നു. ആ പ്രലോഭനങ്ങളിലെല്ലാം യേശു വിജയം വരിച്ചു. ദൈവത്തോടുള്ള വിശ്വസ്തത ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ 40 ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ 50 നോമ്പ് ആചരിക്കുക. 50 നോമ്പ് എന്ന് പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ 50 ദിവസം നമ്മൾ നോമ്പ് ആചരിക്കുന്നില്ല, 40 ആണ് മുഖ്യമായി നിൽക്കുന്നത്. അപ്പോഴപ്പോൾ എങ്ങനെയാണ് ഈ 50 നോമ്പും 40 നോമ്പും കൂടെ ഒന്നിച്ച് പോവുക? ആദ്യമേ ഈ 40 ദിവസം എങ്ങനെയാണ് കണക്കാക്കുക എന്ന് നോക്കുക. പാശ്ചാത്യ സഭയിൽ പൊതുവെ 40 ദിവസമാണ് ഉപവാസമായിട്ടെടുക്കുന്നത്. യേശുവിൻ്റെ ഉത്ഥാനം ആചരിക്കുന്ന ഈസ്റ്റർ സൺഡേ, ഉത്ഥാന ഞായറിന് പിന്നോട്ട് 7 ആഴ്ചകളാണ് നോമ്പ് കാലഘട്ടമായിട്ട് എടുക്കുക. അപ്പോൾ 7 ആകുമ്പോഴേക്കും 49 ദിവസം ഉണ്ടാവും. ആ 49 ദിവസത്തിൽ ഞായറാഴ്ചകളെല്ലാം ഒഴിവായി കഴിയുമ്പോൾ 42 ദിവസം കിട്ടും. ഇനിയുള്ള 2 ദിവസം, ആ 2 ദിവസത്തെ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ നോമ്പിനുള്ള ഒരുക്കമായിട്ട് പാശ്ചാത്യ സഭ കണക്കാക്കുന്നു. ബുധനാഴ്ചയാണ് നോമ്പ് ആചരിക്കുക, നോമ്പ് ആരംഭിക്കുക. ഈ ബുധനാഴ്ച നോമ്പ് ആരംഭിക്കുന്ന ആ ബുധനാഴ്ചയെ ആഷ് വെനസ്ഡേ എന്നോ വിഭൂതി ബുധൻ എന്നോ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഏഴാഴ്ച നോമ്പ്, ആ നോമ്പിൽ എല്ലാ ഞായറാഴ്ചകളും നോമ്പില്ലാതായി മാറുന്നു. പിന്നെ വരുന്ന രണ്ട് ദിവസങ്ങൾ തിങ്കൾ ചൊവ്വ നോമ്പിനുള്ള ഒരുക്കം ഒരു കാലഘട്ടമായി കണക്കാക്കുന്നു. ബാക്കി അവശേഷിക്കുന്ന ആഷ് വെനസ്ഡേ അഥവാ വിഭൂതി ബുധൻ മുതൽ ഉത്ഥാനത്തിൻ്റെ ഞായർ തലേദിവസം ശനിയാഴ്ച വരെയുള്ള 40 ദിവസങ്ങളാണ് നോമ്പായി കണക്കാക്കുന്നത്. അങ്ങനെ 40 ദിവസം. ഈ വിഭൂതി ബുധൻ ആഷ് വെനസ്ഡേ എന്ന് പറയും. അതിന് തൊട്ട് മുമ്പുള്ള ചൊവ്വാഴ്ചയെ പല രീതിയിൽ കണക്കാക്കാറുണ്ട്. അതിന് ഷ്രോഫ് ട്യൂസ്ഡേ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഒരുക്കത്തിൻ്റെ അവസരമാണ്, എല്ലാ ആഘോഷങ്ങളും അവസാനിപ്പിച്ച് നോമ്പിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വലിയ ആഘോഷത്തിൻ്റെ ഒരു അവസരമായി ചൊവ്വാഴ്ചയെ കണക്കാക്കാറുണ്ട്. അതിന് പല പേരുകൾ പറയും. മർദിഗ്രാസ് അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ ചൊവ്വാഴ്ച, അല്ലെങ്കിൽ മുട്ടയപ്പം ഭക്ഷിക്കുന്ന ചൊവ്വാഴ്ച എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ഇനി 40 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഏഴാഴ്ചത്തേക്ക് മാംസാഹാരം ഒന്നും കഴിക്കില്ല. അതുകൊണ്ട് ഒരു ആഘോഷമായി ചൊവ്വാഴ്ച, ആഘോഷങ്ങളോട് വിട പറയാനുള്ള ഒരു ദിവസമായി ഈ ചൊവ്വാഴ്ച കണക്കാക്കിയിരുന്നു. തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ പൊതുവെ കാർണിവൽ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ മുമ്പേ തുടങ്ങും. കാർണിവൽ എന്ന പദം ലത്തീനിൽ നിന്ന് വരുന്നതാണെന്ന് പൊതുവെ കരുതപ്പെടുന്നു. കാർണിം ലെവാരെ എന്ന ഒരു വാക്കുണ്ട്. കാർണും മാംസം, ലെവാരെ ഉപേക്ഷിക്കുക, എടുക്കുക. ഇപ്പോൾ മാംസ ഭക്ഷണം ഒഴിവാക്കുക എന്ന വാക്കിൽ നിന്നാണ് കാർണം ലെവാരെ, അതിൽ നിന്ന് കാർണിവാലെ, കാർണിവൽ എന്ന പദം ഉണ്ടായി. അല്ലെങ്കിൽ കാർണേ വാലെ എന്ന മറ്റു രണ്ട് പദങ്ങളുണ്ട്. കാർണിവാലെ, ഗുഡ് ബൈ ഫ്ലഷ്, ഗുഡ് ബൈ മീറ്റ്. വാലെ എന്ന് പറഞ്ഞാൽ ഗുഡ് ബൈ, വിട പറയുക. അപ്പോൾ മാംസാഹാരങ്ങളോട്, കൊഴുപ്പിനോട് വിട പറയുന്നതായി കണക്കാക്കും. അങ്ങനെ വിട പറയാനുള്ള ഒരുക്കമായിട്ട് ഈ കാർണിവൽ ഹോളിഡേയ്സ് കണക്കാക്കാറുണ്ട്. ഏതെങ്കിലും ആവട്ടെ, രണ്ട് ദിവസം ആഘോഷമാണ്. അതിനുശേഷം ഒരു വലിയ ആചാരമായി തലയിൽ നെറ്റിയിൽ ചാരം പൂശി കുരിശു വരച്ചുകൊണ്ട് ആരംഭിക്കുന്നു പാശ്ചാത്യ സഭകളിൽ. ആ സമയം പൗരസ്ത്യ സഭകളിൽ ഇങ്ങനെയുള്ള കാർണിവൽ ഹോളിഡേയ്സ് ഇല്ല. ചില സഭകളിൽ എല്ലാ ആഴ്ചയിലെ എല്ലാ ദിവസവും ഉപവാസമായിട്ടാണ് കണക്കാക്കുക. അങ്ങനെ വരുമ്പോൾ അവസാനത്തെ ഒരാഴ്ച, ഞായറാഴ്ച അടക്കമുള്ള ദിവസങ്ങൾ ഉപവാസമായി കണക്കാക്കുന്നതുകൊണ്ട് അവസാനത്തെ ഒരാഴ്ച, വലിയ ആഴ്ച ഇതിൽ നിന്ന് മാറ്റി വെക്കുന്നു. വലിയ ആഴ്ച കൂടുതൽ ശക്തമായ ഉപവാസത്തിൻ്റെ ദിവസമായി കണക്കാക്കും. അതേസമയം മറ്റു ചില സഭകൾ ചെയ്യുന്നത് ഞായറാഴ്ച ദിവസങ്ങൾ ഉപവാസമായി കണക്കാക്കുന്നില്ല, പക്ഷേ രണ്ട് ദിവസം മിച്ചമായിട്ട് വരുന്നത് അത് അവസാനം ദുഃഖവെള്ളിയും ശനിയും അതികഠിനമായ ഉപവാസമായി കണക്കാക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ 40 ദിവസം എത്തിക്കാറുണ്ട്. മറ്റു ചില സഭകൾ ചെയ്യുന്നത് ശനിയും ഞായറും ഉപവാസമല്ലാണ്ട് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ വരുമ്പോൾ 8 ആഴ്ചകൾ, 5 ദിവസം വീതം, 8 × 5 = 40. എന്തെങ്കിലും ആവട്ടെ, ഏത് തരത്തിൽ കണക്ക് കൂട്ടിയാലും അവസാനം 40 ദിവസമാണ് ഉപവാസം. ഇനി ഉപവാസത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രത്യേകം ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങൾ, അത് ഞാൻ ചൊവ്വാഴ്ചയെക്കുറിച്ച് പറഞ്ഞു. പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങളിൽ ചൊവ്വാഴ്ച വലിയ ആഘോഷത്തിൻ്റെ ദിവസമാണ്. അത് മുട്ടയപ്പത്തിൻ്റെ തിരുനാളെന്ന് പറയാറുണ്ട്. പാൻ കേക്ക് ഡേ എന്ന് പറയും. മുട്ടയപ്പത്തിൻ്റെ അകത്ത് എല്ലാം കൊണ്ടുവരാൻ പറ്റും. മുട്ടയും ഇറച്ചിയും കൊഴുപ്പും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് മിച്ചമുള്ളത്, പണ്ട് കാലത്തൊക്കെ ഫ്രിഡ്ജൊന്നും ഇല്ലാതിരുന്നൊരു സാഹചര്യത്തിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്ത കൊഴുപ്പുള്ള ആഹാരങ്ങളെല്ലാം കൂടി കൂടി പാൻ കേക്ക് പോലെ ഉണ്ടാക്കി ഭക്ഷിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് പാൻ കേക്ക് ഡേ എന്ന് പറയാറുണ്ട്. ട്യൂസ്ഡേ അല്ലെങ്കിൽ ഷ്രോഫ് ട്യൂസ്ഡേ എന്ന് പറയും. കുംഭസാരിച്ച് പാപമോചനം സ്വീകരിച്ച് പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള ഒരു അവസരമായി ആരംഭിക്കുന്നുണ്ട് ഇന്ന് ചൊവ്വാഴ്ചയെ കണക്കാക്കാറുണ്ട്. ബുധനാഴ്ച ദിവസം നമ്മൾ കരിക്കുറി പെരുന്നാൾ എന്നാണ് മലയാളത്തിൽ വിശേഷിപ്പിക്കുക, അല്ലെങ്കിൽ വിഭൂതി ബുധൻ. വിഭൂതി ബുധൻ അഥവാ കരിക്കുറി, നെറ്റിയിൽ കുരിശു വരയ്ക്കുക അല്ലെങ്കിൽ തലയിൽ ചാരം പൂശുക, ഇതാണ് മുഖ്യമായും രണ്ട് കാര്യങ്ങൾ. നെറ്റിയിലോ തലയിലോ കുരിശും ചാരവും. നമുക്ക് ചാരത്തിൽ തുടങ്ങാം. ആഷ് വെനസ്ഡേ അഥവാ വിഭൂതി ഇന്ന് കേരളസഭയിൽ ബുധൻ ആചരിക്കുന്നവരുണ്ട്. ലത്തീൻ റീതിയിൽപ്പെട്ടവർ ബുധനാഴ്ച ആചരിക്കുന്നു. സീറോ മലബാർ റീതിയിൽപ്പെട്ടവർ തിങ്കളാഴ്ച ആചരിക്കുന്നു. ഏതായാലും വിഭൂതി എന്ന ആ ഒരാശയം നിലനിൽക്കുന്നു. വിഭൂതി എന്നാൽ ചാരമെന്നാണ് അർത്ഥം. എന്താണ് ഈ ചാരത്തിൻ്റെ അർത്ഥം? ചാരം തലയിൽ പൂശുന്നു, നെറ്റിയിൽ പൂശുന്നു. അതിന് വളരെ പ്രതീകാത്മകമായ ഒത്തിരി ആഴമേറിയ അർത്ഥമുണ്ട്. ഒന്ന്, നമ്മളെല്ലാവരും മണ്ണായിത്തീരാനുള്ളവരാണ്. മനുഷ്യാനി മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ പിന്തിരിയും. മനുഷ്യാനി ധൂളിയാകും, മനുഷ്യനെ ധൂളിയിൽ നിന്നെടുത്തു ആ ധൂളിയിലേക്ക്, മണ്ണിലേക്ക് തന്നെ മടങ്ങും. ഈ കാണുന്നതെല്ലാം കടന്നു പോകുന്നതാണ്. എൻ്റെ ശരീരവും ഈ പ്രപഞ്ചവും എല്ലാം കടന്നു പോകും. ശാശ്വതമായിട്ട് ഒന്നും ഇവിടെയില്ല. ഉള്ളത് ആത്മാവാണ്, അദൃശ്യമായ ആത്മാവ്. അപ്പോൾ ഞാൻ നശ്വരനാണ്, മരണത്തിന് വിധേയനായ മനുഷ്യനാണ് എന്നെ അനുസ്മരിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് വെട്ടിപ്പിടിച്ചാലും എത്രയെല്ലാം നേട്ടങ്ങളുണ്ടായാലും എല്ലാം എനിക്ക് നഷ്ടമാകും. ഇത് ചാരമാണ്. ചാരമായിത്തീരും, മണ്ണിലേക്ക് മടങ്ങാനുള്ളവനാണ്. അപ്പോൾ എൻ്റെ ഈ ശരീരവും ശരീരത്തിൻ്റെ പ്രവണതകളും എല്ലാം നശ്വരമാണെന്നും ഇതിനപ്പുറത്ത് അനശ്വരമായൊരു ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവനാണ് ഞാനെന്നും എന്നെ അനുസ്മരിപ്പിക്കുന്നതാണ് ചാരം. ധൂളിയായ മനുഷ്യൻ, മർത്യതയിലായ മനുഷ്യൻ. അതോടൊപ്പം ഈ ചാരം കൊണ്ട് കുരിശ് വരച്ചാണ് ഞാൻ ആരംഭിക്കുക. കുരിശിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. കുരിശ് രക്ഷയുടെ അടയാളമാണ്. ഒരടയാളത്തെക്കുറിച്ച് മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. നെറ്റിയിൽ അടയാളം പതിക്കുന്ന രണ്ട് സംഭവങ്ങൾ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസെക്കിയേലിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 1-6 വരെയുള്ള വാക്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടുന്ന് ചണവസ്ത്രം ധരിച്ചു പാർശ്വത്തിൽ എഴുത്തു സാമഗ്രികളുമായി നിന്നവനെ വിളിച്ചു. കർത്താവ് അവനോട് അരുളി ചെയ്തു, ജെറൂസലം പട്ടണത്തിലൂടെ കടന്നു പോവുക. ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. സമൂഹത്തിൽ നടമാടുന്ന അനീതികളെയും അക്രമങ്ങളെയും അധർമ്മങ്ങളെയും ഓർത്ത് നെടുവീർപ്പിടുകയും നിലവിളിക്കുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. അവർ മാത്രമാണ് രക്ഷിക്കപ്പെടാൻ പോകുന്നത്. അവിടുന്ന് മറ്റുള്ളവരോട് ഞാൻ കേൾക്കെ ആജ്ഞാപിച്ചു, അവൻ്റെ പിന്നാലെ പട്ടണത്തിൽ സഞ്ചരിച്ച് സംഹാരം തുടങ്ങുവിൻ, നിങ്ങളുടെ കണ്ണിൽ അലിവുണ്ടാകരുത്. അപ്പോൾ വരാൻ പോകുന്ന വലിയൊരു സംഹാരത്തിൻ്റെ തുടക്കമായിട്ട് സംരക്ഷണം നൽകുന്ന അടയാളമാണ് നെറ്റിയിൽ ഇടുന്ന അടയാളം. അതെന്ത് അടയാളമാണെന്ന് ബൈബിൾ പറയുന്നില്ല. ഇതേ അടയാളം തന്നെ നമ്മൾ വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ കാണും. 7-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിത്തടത്തിൽ മുദ്ര കുത്തി തീരുവോളം നിങ്ങൾ കരയോ കടലോ വൃക്ഷങ്ങളോ നശിപ്പിക്കരുത്. വലിയ നാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം നൽകുന്ന വലിയ സംരക്ഷണത്തിൻ്റെ ഒരു അടയാളമാണ് കുരിശ്. അധാർമികക്കെതിരെ പ്രതിഷേധിക്കുന്ന, അധാർമികയ്ക്ക് കൂട്ടു നിൽക്കാതെ ധാർമ്മികത നയിക്കാൻ ശ്രമിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്ന എല്ലാ വ്യക്തികളുടെയും മേൽ ദൈവം പതിക്കുന്ന ഒരു അടയാളമാണ് ഈ കുരിശ്. രക്ഷയുടെ ചിഹ്നമാണ്. യേശുവിൻ്റെ കുരിശാണ് നമ്മുടെ നെറ്റിയിൽ നമ്മുടെ അടയാളമായി സ്വീകരിക്കുക. അപ്പോൾ നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് അടയാളമായി സ്വീകരിച്ചുകൊണ്ട് തുടങ്ങുന്നത് നമ്മൾ ബലി വസ്തുക്കളാകാനുള്ള ഒരുക്കം കൂടിയാണ്. ബലി വസ്തുവിൻ്റെ മേലാണ് അടയാളം വയ്ക്കുക. ഈ കുരിശ് നമ്മുടെ ബലിയുടെ തന്നെ ഒരു പ്രതീകമാണ്. മനുഷ്യന് രക്ഷ നൽകാൻ വേണ്ടി ദൈവപുത്രൻ സ്വയം ബലിയായി അർപ്പിച്ചതിൻ്റെ അടയാളമാണ് കുരിശ്. അപ്പോൾ നമ്മുടെ മേൽ ഈ കുരിശ് വധിക്കുമ്പോൾ നമ്മളും ബലിയാകാനുള്ളവരാണ്, യേശുവിൻ്റെ ബലിയിൽ പങ്കുചേരാനുള്ളവരാണ്. എങ്ങനെയാണ് ഈ ബലിയർപ്പണം യാഥാർത്ഥ്യമാക്കുക, അതിനെക്കുറിച്ച് നമ്മൾ സാവകാശം വിശദമായി പഠിക്കുന്നതാവും. അപ്പോഴേ കുരിശു വരച്ചുകൊണ്ട് നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് ആരംഭിക്കുന്നത് ഒരു അനുതാപത്തിൻ്റെ പശ്ചാത്താപത്തിൻ്റെ ജീവിത നവീകരണത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടം നമ്മൾ നയിക്കുന്നത് പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും കടന്ന് ഉത്ഥാനത്തിൻ്റെ പ്രതീക്ഷയിലേക്കാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണിവാനും സ്നേഹാനിധിയുമായ ദൈവമേ, അങ്ങയുടെ തിരുപുത്രൻ്റെ പീഡാനുഭവവും കുരിശുമരണവും വഴി ഉത്ഥാനത്തിലൂടെ പുതിയ ജീവനിലേക്ക് അവിടുന്ന് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ആ വലിയ കൃപയെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് തലയിൽ ചാരം പൂശിക്കൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്ന ഉപവാസത്തിൻ്റെയും പ്രായശ്ചിത്വത്തിൻ്റെയും ജീവിത നവീകരണത്തിൻ്റെയും ഈ കാലഘട്ടത്തെ കർത്താവെ അവിടുന്ന് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളുടെ അർത്ഥം കണ്ടെത്താൻ, ഞങ്ങളുടെ കുരിശുകൾ യേശുവിനെ കുറിച്ചുള്ള കുരിശിലുള്ള പങ്കുചേരലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷത്തോടെ വിശീകരിക്കാൻ അവിടെ നിങ്ങളെ ശക്തിപ്പെടുത്തണമേ. കുരിശിലൂടെ കടന്നു പോകുന്നത് ജീവനിലേക്കാണെന്നും പീഡാനുഭവവും മരണവും ഉത്ഥാനത്തിലേക്ക് ഞങ്ങളെ നയിക്കുമെന്നുമുള്ള ആ ഉറച്ച ബോധ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.